2024 ഡിസംബർ 22 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 4 പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. സെക്കൻഡ് ഫേസ്. മാർക്കോ സിനിമയിൽ വില്ലൻ വേഷത്തിൽ നിറഞ്ഞാടി ജഗദീഷ്. മനോജ് വിജയരാജ് എഴുതുന്നു. പകർന്നാട്ടത്തിൽ കാട്ടുന്ന അത്ഭുതം തുടരുകയാണ് ജഗദീഷ്. ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ സിനിമയിൽ ശക്തനായ പ്രതിനായകനായി പ്രേക്ഷകരെ ഞെട്ടിക്കുന്നു. അഭിനയയാത്ര 40 വയസ്സെത്തുമ്പോൾ ജഗദീഷ് അണിയുന്ന കുപ്പായങ്ങൾക്കെല്ലാം വേറിട്ടതാണ്. മാർക്കോയെക്കുറിച്ചും അഭിനയ ജീവിതത്തെക്കുറിച്ചും ജഗദീഷ് സംസാരിക്കുന്നു. മാർക്കോയിലെ പ്രതിനായക കഥാപാത്രം കരിയറിൽ എങ്ങനെയായിരിക്കും അടയാളപ്പെടുത്തുക? സാധാരണ ഇത്തരം വേഷങ്ങൾ ഗംഭീരമാക്കുന്ന നടന്മാർ മലയാളത്തിലുണ്ട്. അവരെ തന്നെ ഏൽപ്പിച്ചാൽ ഇത് ഭദ്രമാവുകയും ചെയ്യും. എന്നാൽ ടോണി ഐസക്ക് എന്ന കഥാപാത്രം ഞാൻ ചെയ്യുമ്പോൾ അതിനൊരു പുതുമ വരും എന്ന് ഹനീഫ് അദേനി എന്ന തമ്പിദായകനും തിരക്കഥാകൃത്തും ചിന്തിച്ചു. അതിന്റെ കടപ്പാടും നന്ദിയും ഹനീഫ് അദേനിയോടുണ്ട്. വളരെ ത്രില്ലിൽ തന്നെ ചെയ്തു. കഥ പറഞ്ഞപ്പോൾ തന്നെ കഥാപാത്രം മനസ്സിലാക്കി. അത് ഉൾക്കൊണ്ടു തന്നെയാണ് ചെയ്തത്. സൂക്ഷ്മചലനങ്ങളിലും കഥാപാത്രത്തിന്റെ ആത്മാവിലേക്ക് കയറി ചെല്ലാനും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തുടരുന്ന കൺട്രോൾ ആക്ടിങ് ഈ കഥാപാത്രത്തിലും സൂക്ഷ്മമായി സംഭാഷണം ഉരുവിടുന്ന രീതിയിലും ചലനത്തിലും എല്ലാ നെഗറ്റീവ് ആംഗിൾ കൊണ്ടുവരാൻ പരമാവധി ശ്രമം നടത്തി. എന്റെ കഥാപാത്രങ്ങളുടെ നിരയിൽ ടോണി ഐസക്കും നാളെ ഉണ്ടാകും. അഭിനയയാത്രയിൽ 2 ഇന്നിംഗ്സ് ആണോ? അങ്ങനെ പറയുന്നതിനെയോ വിളിക്കുന്നതിനെയോ എതിർക്കാൻ എനിക്ക് താല്പര്യമില്ല. സിനിമ അഭിനയത്തിലും നാടക അഭിനയത്തിലും രണ്ടായി കാണുന്നില്ല. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ വയലാർ വാസുദേവൻ പിള്ള സാർ, ജി ശങ്കരക്കുറുപ്പ് സാർ, പി കെ വേണുക്കുട്ടൻ നായർ സാർ, ടി ആർ സുകുമാരൻ നായർ സാർ, ജഗതി, എൻ കെ ആചാരി, പി സി സോമൻ ചേട്ടൻ തുടങ്ങിയ നാടക രംഗത്തെ പ്രതിഭാധനർക്കൊപ്പം അഭിനയിച്ചാണ് കലാരംഗത്തേക്ക് വരുന്നത്. പലതരം വേഷങ്ങൾ ആ സമയത്ത് ചെയ്തു. ഇപ്പോൾ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ കണ്ട് അഭിനയയാത്രയിലെ രണ്ടാം മുഖം എന്ന് വിളിക്കുന്നു. എന്നാൽ എന്റെ പ്രായത്തെക്കാൾ കൂടിയ വേഷങ്ങൾ നാടകത്തിൽ ചെയ്തിട്ടുണ്ട്. ധർമ്മരാജ നാടകത്തിൽ 80-കാരൻ കുപ്പാശാരിയായി അഭിനയിച്ചു. എനിക്ക് മുൻപ് ആ വേഷം ചെയ്തത് ഭരത് ഗോപി ചേട്ടനാണ്. അന്നുതന്നെ ഗൗരവമാർന്ന കഥാപാത്രങ്ങൾ അമച്വർ നാടകത്തിൽ ചെയ്തു. ആദ്യ സിനിമ മൈഡിയർ കുട്ടിച്ചാത്തനിൽ ചെയ്തത് കോമഡി ടച്ച് കഥാപാത്രം. ഓർഡർ അമ്മാവ ആളറിയാം എന്ന രണ്ടാമത്തെ സിനിമയിലും കോമഡി വേഷം. അതിനാൽ കോമഡി കലർന്ന കഥാപാത്രങ്ങളാണ് എന്നെ തേടിയെത്തിയത്. കോമഡി വേഷങ്ങളിലൂടെയാണ് ഞാൻ നായകനാകുന്നത്. ഇൻഹരിഹർ നഗറിന് ശേഷമാണ് നായകനാകുന്നത്. 40 സിനിമയിൽ നായകനായി, പിന്നീട് സഹനടനായും സ്വഭാവ നടനായും അഭിനയിക്കുമ്പോൾ ഒരു മാറ്റം കൊണ്ടുവരുന്നത് ലീലയിലെ കഥാപാത്രമാണ്. ലീലയ്ക്ക് പിന്നിലെ ജലാംശത്തിലും വേറിട്ട കഥാപാത്രം. റോഷാക്ക് മുതൽ മാർക്കോ വരെ എത്തി നിൽക്കുന്ന രണ്ടാം ഇന്നിംഗ്സ് എന്നോ രണ്ടാം മുഖമെന്നോ 2.2 എന്നോ പ്രേക്ഷകർ വിശേഷിപ്പിക്കുന്നതിൽ സന്തോഷമുണ്ട്. ലീലയുടെ അച്ഛൻ തന്നതാണോ ഈ ധൈര്യം? ഏത് വേഷവും പ്രേക്ഷകരും നിരൂപകരും അംഗീകരിക്കുമ്പോഴാണ് അഭിനേതാവിന് ആത്മവിശ്വാസം ലഭിക്കുക. ലീല സാമ്പത്തികമായി വിജയിച്ചെങ്കിലും കലാപരമായി നേട്ടവും എന്റെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തത് സന്തോഷം തരുന്നു. ഇത്തവണത്തെ യുവ സംവിധായകരിൽ പലരും എന്നോട് കഥ പറയുമ്പോൾ ലീലയുടെ കഥാപാത്രം ഇഷ്ടപ്പെട്ടതിനെ കുറിച്ച് സംസാരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഒരു രീതിയിൽ ആ കഥാപാത്രം ആത്മവിശ്വാസം തന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. പ്രേക്ഷകരുടെയും സംവിധായകരുടെയും തിരക്കഥാകൃത്തുക്കളുടെയും മനസ്സിൽ കഥാപാത്രം പതിഞ്ഞുവെന്നറിയുമ്പോൾ സ്വാഭാവികമായും ആത്മവിശ്വാസം കൂടുമല്ലോ. നേരു മുതൽ ഹലോ മമ്മി വരെയുള്ള സിനിമയിൽ പലതരം അച്ഛന്മാർ, ഇവയെല്ലാം ഒരാളിൽ നിന്ന് തന്നെ എങ്ങനെ വന്നു ചേരുന്നു? പലതരം കാരണമുണ്ട്. ഭൗതിക തലത്തിൽ ഭാഗ്യമെന്നോ ഈശ്വരാനുഗ്രഹമെന്നോ വിളിക്കാം. വേറൊരു തലത്തിൽ പറഞ്ഞാൽ ഇയാളെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പരീക്ഷിക്കാം എന്ന സംവിധായകരുടെ ആഗ്രഹമോ പ്രതീക്ഷയോ വിശ്വാസമോ ആയിരിക്കാം വ്യസ്തരായ അച്ഛൻ കഥാപാത്രങ്ങൾ തേടി വന്നത്. റോഷാക്കിൽ അഷറഫ് എന്ന കഥാപാത്രത്തെ വേറൊരു തരത്തിൽ നിസാം ബഷീർ അവതരിപ്പിച്ചെങ്കിൽ മറ്റൊരു തലത്തിൽ കൊണ്ടുവരാം എന്ന ചിന്ത സംവിധായകരെ നയിച്ചിട്ടുണ്ടാകാം. അതിലെല്ലാം സംവിധായകരുടെ വാശി കൂടിയുണ്ട്. റോഷാക്കിലെ കോൺസ്റ്റബിൾ കഥാപാത്രവുമായി സാമ്യം വരാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടെ കൃഷാന്ത് പ്രവർത്തിച്ചപ്പോൾ എനിക്ക് പുരുഷപ്രേതം കിട്ടി. അച്ഛനെപ്പോലെയാകാൻ പാടില്ല മറ്റൊരു അച്ഛൻ എന്ന നിർബന്ധം എന്നേക്കാൾ സംവിധായകർക്ക് തിരക്കഥാകൃത്തുക്കൾക്കും ഉണ്ടായിരുന്നു. അവരുടെ സഹകരണം കൂടി ലഭിച്ചപ്പോഴാണ് വ്യത്യസ്തരായ അച്ഛൻ കഥാപാത്രങ്ങൾ ലഭിക്കാൻ സാധിച്ചത്. നേരിലെ അച്ഛനല്ല ഫാലിമിയിൽ കണ്ടത്. അത് ഞാൻ അവതരിപ്പിച്ചു ഗംഭീരമാക്കി എന്ന് കേൾക്കുന്നതിനേക്കാൾ താല്പര്യം എന്നെക്കൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ ആവിഷ്കരിക്കാൻ ഒരു പ്രതലം ഒരുക്കാൻ തയ്യാറായ സംവിധായകർക്കും തിരക്കഥാകൃത്തുക്കൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഹലോ മമ്മിയിൽ ഞാൻ സാധാരണ അവതരിപ്പിക്കുന്ന അച്ഛൻ കഥാപാത്രത്തെക്കാൾ ഹ്യൂമറുണ്ട്, ഒപ്പം സെന്റിമെന്റ്സും. 3 അച്ഛന്മാരുണ്ടെന്നും ഒരാളെ തിരഞ്ഞെടുക്കാമെന്നും ഗുരുവായൂരമ്പല നടയിൽ അഭിനയിക്കുമ്പോൾ വിപിൻദാസ് പറഞ്ഞു. ഞാൻ തിരഞ്ഞെടുത്തില്ലെന്നും സംവിധായകൻ എന്ന നിലയിൽ വിപിൻദാസ് ഞാൻ ആരെ അവതരിപ്പിക്കുന്നതാണ് താല്പര്യമെന്നും ചോദിച്ചു. പൃഥ്വിരാജിന്റെ അച്ഛൻ എന്ന് വിപിൻദാസ്. സംവിധായകന്റെ ചിന്തയാണ് എന്നെ നയിക്കുന്ന കാര്യമെന്ന് ഞാൻ പറഞ്ഞു. അത് നന്നായി സംഭവിച്ചു. 40 വർഷം എത്തി നിൽക്കുന്ന അഭിനയയാത്ര പ്രതീക്ഷിച്ചോ? ഒരിക്കലുമില്ല. വർഷത്തിൽ 2-3 കഥാപാത്രങ്ങൾ ചെയ്യുന്ന കോളേജ് അധ്യാപകൻ എന്നാണ് തുടക്കത്തിൽ ആഗ്രഹിച്ചത്. അമച്വർ നാടകത്തിൽ പ്രവർത്തിക്കുന്നവർ അങ്ങനെയാണ്. അതിൽ ഞാൻ തൃപ്തനായിരുന്നു. അഭിനയത്തിൽ സജീവമായി മാറുമെന്ന് കരുതിയില്ല. 10 പ്രതീക്ഷിച്ചില്ല. ആഗ്രഹിച്ചോ എന്ന് ചോദിച്ചാൽ നടൻ എന്ന നിലയിൽ അത് സ്വാഭാവികമാണല്ലോ. കൂടുതൽ കാലം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കുക എന്നത് ഒരു നടനെ സംബന്ധിച്ച് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. സംവിധാനം ജഗദീഷ് എന്ന് വായിക്കാൻ കഴിയുമോ? അതിന് സാധ്യതയില്ല. അഭിനയിച്ച് കൊതി തീർന്നില്ല. കൊതി തീർന്നാൽ മാത്രമേ സംവിധാനത്തിലേക്ക് പോകാൻ കഴിയൂ. ആ കൊതി ഉടനെയങ്ങ് തീരാനും പോകുന്നില്ല. പ്രേക്ഷകരെ ഏതെങ്കിലും രീതിയിലൊക്കെ രസിപ്പിച്ചുകൊണ്ടേയിരിക്കണം. രസിപ്പിക്കുന്നതിന്റെ തുടക്കമാണ് ഇപ്പോൾ. ഇനി ഒരുപാട് ദൂരം നടൻ എന്ന നിലയിൽ പോകാനുണ്ട്. അത് കഴിഞ്ഞ് സംവിധാനം എപ്പോൾ ചെയ്യാനാണ്? ഇനി സംവിധാനം ചെയ്യാൻ അവസരം വരികയും ഒപ്പം നല്ലൊരു കഥാപാത്രം എത്തുകയും ചെയ്താൽ ആ വേഷമേ സ്വീകരിക്കൂ. ഏറ്റവും പാഷനുള്ള കാര്യമല്ലേ ചെയ്യേണ്ടത്.